ഒന്ന് കൊരിന്ത്യർ അധ്യായം 2. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ദൈവത്തെപ്പറ്റിയുള്ള സത്യം ജ്ഞാനത്തിന്റെ വളച്ചുകെട്ടില്ലാതെ നിങ്ങളോട് ഞാൻ പറയുന്നു. നിങ്ങളോടൊപ്പമായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെയും അവന്റെ ക്രൂശു മരണത്തെയും ഒഴിച്ച് മറ്റെല്ലാം മറക്കാൻ ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ അടുത്തു വന്നപ്പോൾ ഞാൻ ക്ഷീണിതനും ഭയം കൊണ്ട് വിറയ്ക്കുന്നവനും ആയിരുന്നു. എന്റെ പ്രബോധനവും ഉപദേശവും ആളുകളെ നിർബന്ധിക്കുന്ന ജ്ഞാനത്തിന്റെ വാക്കുകളായിരുന്നില്ല, പക്ഷേ ആത്മാവ് നൽകുന്ന ശക്തി എന്റെ ഉപദേശത്തിന്റെ തെളിവായിരുന്നു. നിങ്ങളുടെ വിശ്വാസം ദൈവത്തിന്റെ ശക്തിയിൽ അധിഷ്ഠിതമാകുവാനാണ്, മനുഷ്യന്റെ ജ്ഞാനത്തിലാകുവാനല്ല ഞാൻ ഇത് ചെയ്തത്. ജ്ഞാനത്തെ ഞങ്ങൾ പക്വതയുള്ള ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, എന്നാൽ അത് ഐഹിക ജ്ഞാനമല്ല. ഈ ലോകത്തിലെ ഭരണാധികാരികളുടെ ജ്ഞാനമല്ല അത്. ആ ഭരണാധികാരികൾക്ക് തങ്ങളുടെ ശക്തി നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ രഹസ്യ ജ്ഞാനത്തെപ്പറ്റിയാണ്. ഈ ജ്ഞാനം ജനങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മഹത്വത്തിനായി ദൈവം ഈ ജ്ഞാനത്തെ ഒരുക്കിയിരിക്കുന്നു. ലോകാരംഭത്തിനു മുമ്പ് തന്നെ അവനത് ആസൂത്രണം ചെയ്തിരുന്നു. ഈ ലോകത്തിലെ ഭരണാധികാരികളിൽ ഒരുവനുപോലും ആ ജ്ഞാനം മനസ്സിലായില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ മഹത്വത്തിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. പക്ഷേ തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ,
തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവമൊരുക്കിയിട്ടുള്ളത് ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല, ആർക്കും തോന്നിയിട്ടുമില്ല.
പക്ഷേ ദൈവം നമുക്കിതെല്ലാം ആത്മാവിലൂടെ കാണിച്ചു തന്നിരിക്കുന്നു. ആത്മാവ് എല്ലാം അറിയുന്നു. ദൈവത്തിന്റെ ഏറ്റവും ഗഹനമായ രഹസ്യങ്ങൾ പോലും ആത്മാവിനറിയാം. അതിങ്ങനെയാണ്, ഒരാൾക്കും മറ്റൊരുവന്റെ മനസ്സറിയാനാവില്ല. അയാളുടെ ഉള്ളിൽ വസിക്കുന്ന അയാളുടെ ആത്മാവിന് മാത്രമേ ആ ചിന്തകൾ അറിയാൻ കഴിയൂ. ദൈവത്തിനും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ ചിന്തകൾ ആർക്കും അറിയില്ല. ദൈവത്തിന്റെ ആത്മാവിനെ ആ ചിന്തകൾ അറിയൂ. ലോകത്തിന്റെ ആത്മാവിനെ നാം സ്വീകരിച്ചിട്ടില്ല, പക്ഷേ ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ നാം സ്വീകരിച്ചു. ദൈവം നമുക്ക് തന്ന കാര്യങ്ങളെ അറിയുവാൻ കഴിയുന്ന വിധമാണ് നാം ആത്മാവിനെ സ്വീകരിച്ചത്. ഇക്കാര്യങ്ങൾ നാം പറയുമ്പോൾ മനുഷ്യന്റെ ജ്ഞാനം നമ്മെ പഠിപ്പിച്ച വാക്കുകൾ നാം ഉപയോഗിക്കുന്നില്ല, ആത്മാവ് നമ്മെ പഠിപ്പിച്ച വാക്കുകൾ നാം ഉപയോഗിക്കുന്നു. ആത്മീയ കാര്യങ്ങൾ വിശദീകരിക്കാൻ നാം ആത്മീയ പദങ്ങൾ ഉപയോഗിക്കുന്നു. ആത്മീയതയില്ലാത്ത ഒരുവന് ദൈവാത്മാവ് നൽകുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനാവില്ല. അക്കാര്യങ്ങളൊക്കെ വിഡ്ഢിത്തങ്ങളാണെന്ന് അയാൾ കരുതുന്നു. ആത്മീയമായി മാത്രം വിധിക്കാനാകുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാകില്ല. പക്ഷേ ആത്മീയ ചിന്ത ഉള്ളവന് എല്ലാ കാര്യങ്ങളെയും വിവേചിക്കാൻ കഴിയുന്നു. മറ്റുള്ളവർക്ക് അയാളെ വിധിക്കാൻ കഴിയുകയില്ല. തിരുവെഴുത്ത് പറയുന്നു,
കർത്താവിന്റെ മനസ്സ് ആരറിയുന്നു? കർത്താവ് എന്തു ചെയ്യണമെന്ന് ആർക്കു പറയാനാകും?
പക്ഷേ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടായിരിക്കുന്നു.